മലയാളത്തിനായി മലയാളിക്കായി SBS മലയാളം.
പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ വരെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഓസ്ട്രേലിയയിൽ ഏതായാലും ഫെഡറൽ തെരഞ്ഞെടുപ്പിന്റെ സമയമായതിനാൽ അതിന്റെ വിശാലമായ കവറേജ് കൂടി നമുക്ക് തുടങ്ങേണ്ടതുണ്ട്. ഇന്നു മുതൽ ഓസ്ട്രേലിയൻ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേക പരിപാടികൾ നമ്മൾ ആരംഭിക്കുകയാണ്. SBS ടെലിവിഷനിലെ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നിരവധി പേരുമായി ഞാൻ സംസാരിച്ചിരുന്നു. സംസാരിച്ചതിൽ നല്ലൊരു ഭാഗം മലയാളികളും പറഞ്ഞത് ഓസ്ട്രേലിയയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും കാര്യമായി ഒന്നും അറിയില്ല എന്നാണ്. ഓസ്ട്രേലിയയിൽ പൗരത്വമുള്ള, അതായത് ഇവിടെ വോട്ടവകാശമുള്ള പലരും പോലും ഇത്തരത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയം ഒട്ടും ശ്രദ്ധിക്കാറില്ല എന്ന് പറയുമ്പോൾ സത്യത്തിൽ അത്ഭുതവും ഒപ്പം നിരാശയുമാണ് എനിക്ക് തോന്നിയത്. കാരണം രാഷ്ട്രീയ പ്രബുദ്ധരെന്ന് എപ്പോഴും അഭിമാനിക്കാറുള്ളവരാണ് നമ്മൾ മലയാളികൾ. കേരളത്തിലെയും ഇന്ത്യയിലെയും രാഷ്ട്രീയം മാത്രമല്ല, നമ്മൾ ജീവിക്കുന്ന, നമ്മൾ കൂടി ഭാഗമാകുന്ന സംവിധാനത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ചും തെരഞ്ഞെടുപ്പിനെക്കുറിച്ചുമെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് എല്ലാവർക്കുമുണ്ട്. എന്തായാലും അത് മനസ്സിലാക്കാൻ താൽപ്പര്യമുള്ള മലയാളികൾക്ക് വേണ്ടി ഓസ്ട്രേലിയൻ പാർലമെന്റ് സംവിധാനത്തിന്റെയും തെരഞ്ഞെടുപ്പിന്റെയും ഒപ്പം രാഷ്ട്രീയ പാർട്ടികളുടെയുമെല്ലാം അടിസ്ഥാന വിവരങ്ങൾ ഇന്നു മുതൽ SBS മലയാളത്തിൽ ഉൾപ്പെടുത്തുകയാണ്. ജൂലൈ 2 തെരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെയുള്ള ദിവസങ്ങളിൽ ഇത്തരം തെരഞ്ഞെടുപ്പ് സ്പെഷ്യൽ പരിപാടികൾ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഇന്നു മുതൽ അത് തുടങ്ങാം. തെരഞ്ഞെടുപ്പിന്റെയും ജനാധിപത്യത്തിന്റെയുമെല്ലാം ആസ്ഥാനമെന്ന് പറയുന്നത് പാർലമെന്റ് ആണല്ലോ. അപ്പോൾ തെരഞ്ഞെടുപ്പ് സ്പെഷ്യൽ സെഗ്മെന്റിന്റെ ആദ്യ ഭാഗത്തിൽ ഓസ്ട്രേലിയൻ പാർലമെന്റിനെ കുറിച്ച് തന്നെ കൂടുതൽ അറിയാം അല്ലേ? തലസ്ഥാനമായ കാൻബറയിലുള്ള ഓസ്ട്രേലിയൻ പാർലമെന്റിൽ 2 സഭകളാണുള്ളത്. ഇന്ത്യൻ പാർലമെന്റിലെ രാജ്യസഭയും ലോക്സഭയും പോലെ തന്നെ സെനറ്റ് എന്ന ഉപരിസഭയും ഹൌസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ് എന്ന അധോസഭയും. എന്നാൽ ഇവയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലേതിനേക്കാൾ വലിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ 2 സഭയിലെയും അംഗങ്ങളെ ജനങ്ങൾ നേരിട്ടാണ് തെരഞ്ഞെടുക്കുന്നത്. ഇന്ത്യയിലെ കാര്യം ശ്രോതാക്കൾക്ക് അറിയാമായിരിക്കും. രാജ്യസഭയിലേക്ക് അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലെയും നിയമസഭാംഗങ്ങൾ ചേർന്നാണ്. പക്ഷേ ഓസ്ട്രേലിയയിൽ ഫെഡറൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഹൌസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിനെയും സെനറ്റർമാരെയും തെരഞ്ഞെടുക്കാൻ ജനങ്ങൾ വോട്ട് ചെയ്യണം. നമുക്കെന്തായാലും ആദ്യം ഹൌസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ് അഥവാ ജനപ്രതിനിധി സഭയുടെ കാര്യം തന്നെ നോക്കാം. ഇന്ത്യയിൽ ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിക്കാണ് സർക്കാരുണ്ടാക്കാൻ കഴിയുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ അതുപോലെ ഹൌസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിലെ ഭൂരിപക്ഷം അനുസരിച്ചാണ് സർക്കാരുണ്ടാക്കുന്നത്. 3 വർഷവും 3 മാസവുമാണ് ഇവിടേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ MPയുടെയും ഔദ്യോഗിക കാലാവധി. ഇവരെ തെരഞ്ഞെടുക്കാൻ എല്ലാ ഓസ്ട്രേലിയൻ പൌരന്മാരും വോട്ട് ചെയ്തിരിക്കണമെന്ന് നിർബന്ധമാണ്. അതും ഇന്ത്യയിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ്. നിർബന്ധിത വോട്ടിംഗ് നിലവിലുള്ള രാജ്യമാണ് ഓസ്ട്രേലിയ. വോട്ട് ചെയ്യാത്ത പൌരന്മാർ പിഴയടക്കേണ്ടി വരും. പ്രിഫറൻഷ്യൽ വോട്ടിംഗ് സമ്പ്രദായമാണ് തെരഞ്ഞെടുപ്പിലുള്ളത്. അതായത് ഓരോ സ്ഥാനാർത്ഥിക്കും കൊടുക്കുന്ന മുൻഗണന വോട്ടർമാർ ബാലറ്റ് പേപ്പറിൽ രേഖപ്പെടുത്തേണ്ടി വരും. വോട്ട് ചെയ്യുന്ന രീതിയെക്കുറിച്ച് വരും ദിവസങ്ങളിൽ വിശദമായി പറയാം. ഇപ്പോൾ പാർലമെന്റിനെ കുറിച്ച് തന്നെ നോക്കുകയാണെങ്കിൽ 150 ഡിവിഷനുകൾ അഥവാ സീറ്റുകളാണ് ജനപ്രതിനിധി സഭയിൽ ഉള്ളത്. ജനസംഖ്യ അനുസരിച്ചാണ് ഓരോ സംസ്ഥാനങ്ങളിലുമായി ഈ സീറ്റുകൾ വിഭജിച്ചിരിക്കുന്നത്. ന്യൂ സൌത്ത് വെയിൽസിൽ 48 സീറ്റുകളും വിക്ടോറിയയിൽ 37 സീറ്റുകളും ക്വീൻസ്ലാൻഡിൽ 30 സീറ്റുകളുമുണ്ട്. വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ 15, സൌത്ത് ഓസ്ട്രേലിയയിൽ 11, താസ്മേനിയയിൽ 5, ACTയിലും നോർത്തേൺ ടെറിട്ടറിയിലും 2 സീറ്റുകൾ വീതം. ഇങ്ങനെയാണ് മൊത്തം സീറ്റ് വിഭജനം. ഇതിൽ ടാസ്മേനിയയ്ക്ക് ജനസംഖ്യ കണക്കാക്കാതെ ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം 5 സീറ്റുകൾ നൽകിയിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഓസ്ട്രേലിയയിലെ പല സംസ്ഥാനങ്ങളിലും ജനസംഖ്യ വളരെ കുറവാണ്. അതിന്റെ ഫലം ഏതെങ്കിലും 2 ഡിവിഷനുകൾ എടുത്താൽ അവയുടെ വലുപ്പം തമ്മിൽ ഒരു താരതമ്യവും ഉണ്ടാകില്ല എന്നതാണ്. രാജ്യത്തെ ഏറ്റവും ചെറിയ പാർലമെന്റ് മണ്ഡലം സിഡ്നി നഗരമധ്യത്തിലാണ്. ഇവിടത്തെ ഗ്രെയിൻലർ സീറ്റിന്റെ വിസ്തീർണം വെറും 32 ചതുരശ്ര കിലോമീറ്ററാണ്. ഇനി രാജ്യത്തെ ഏറ്റവും വലിയ സീറ്റ് എവിടെയാണെന്നറിയാമോ? വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ ഡുറാക്ക്. 1,600,000 ചതുരശ്ര കിലോമീറ്ററാണ് ഡുറാക്കിന്റെ വിസ്തീർണം. 1,600,000 ചതുരശ്ര കിലോമീറ്റർ എന്ന് കേട്ടിട്ട് അത്ര വ്യക്തമാകാത്തവർക്ക് വേണ്ടി പറയാം, 32,000 ചതുരശ്ര കിലോമീറ്ററാണ് ഇന്ത്യയുടെ മൊത്തം വലിപ്പം. അതായത് ഇന്ത്യയുടെ പകുതി വലിപ്പമുള്ള ഒറ്റ പാർലമെന്റ് സീറ്റാണ് ഡുറാക്ക്. അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ പ്രചാരണം നടത്തുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കണം. ഇനി സെനറ്റിനെ കുറിച്ച് കൂടി, ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിന്റെ തീരുമാനങ്ങൾ പരിശോധിക്കാനും അത് അംഗീകരിക്കണമോ എന്ന് തീരുമാനിക്കാനും അധികാരമുള്ള സഭയാണ് സെനറ്റ്. അധോസഭയിൽ പാസാക്കുന്ന ഒരു ബിൽ ഉപരിസഭയിൽ കൂടി പാസായാലേ നിയമമായി മാറുകയുള്ളൂ. മൊത്തം 76 അംഗങ്ങളാണ് സെനറ്റിലുള്ളത്. ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനങ്ങൾക്കും സെനറ്റിൽ തുല്യപ്രാധാന്യം ലഭിക്കുന്നതിനു വേണ്ടി അംഗങ്ങളെ തുല്യമായി വീതിച്ചിരിക്കുന്നു. അതായത് 5 സംസ്ഥാനങ്ങളിൽ നിന്നും 12 സെനറ്റർമാർ വീതം, 2 ടെറിട്ടറികളിൽ നിന്നും 2 സെനറ്റർമാർ വീതമാണ് ഉള്ളത്. 6 വർഷമാണ് സെനറ്റർമാരുടെ കാലാവധി. ഓരോ 3 വർഷം കൂടുമ്പോഴും 36 സെനറ്റർമാരുടെ കാലാവധി പൂർത്തിയാവുകയും ആ സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്നു. പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ എന്ന രീതിയാണ് സെനറ്റ് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നത്. ഓസ്ട്രേലിയൻ പാർലമെന്റിന്റെ ഘടന എന്താണ് എന്നതിനെക്കുറിച്ച് ശ്രോതാക്കൾക്ക് അടിസ്ഥാന ധാരണ ലഭിച്ചിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. സെനറ്റിലേക്കുള്ള വോട്ടെടുപ്പിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചും ഇരുസഭകളിലേക്കും എങ്ങനെ വോട്ട് ചെയ്യാമെന്നും ഉള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ വിശദീകരിക്കാം.
SBS മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.